بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. നാം ഇന്ന് സംസാരിക്കുന്ന വിഷയം അൽ ഖുശൂഉ ഫി സ്സല, നമസ്കാരത്തിലെ ഖുശൂഉ എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് അതിന്റെ പ്രാധാന്യം, ഖുശൂഉവിന്റെ പ്രാധാന്യം, അതുപോലെ അത് നേടിയെടുക്കാൻ അല്ലെങ്കിൽ നാം നിസ്കരിക്കുമ്പോൾ ഖുശൂഉ ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള അസ്ബാബുകൾ എന്നിവ ഹദീസുകളിൽ വന്ന ചില കാര്യങ്ങളാണ് നാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഖുശൂഉ എന്ന് പറഞ്ഞാൽ കൽബ് കൊണ്ട് ഉണ്ടാകുന്ന താഴ്മ, അല്ലെങ്കിൽ നിസ്കാരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന പൂർണ്ണമായ ബോധത്തിൽ, ആ പൂർണ്ണമായ ഒതുക്കം, അതെല്ലാം ഉണ്ടാവുക എന്നതാണ് ഖുശൂഉ എന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പണ്ഡിതന്മാർ ചിലർ സൂചിപ്പിച്ചതുപോലെ ഖുശൂഉ നിർബന്ധമാണ്, നിസ്കാരത്തിൽ നിർബന്ധമായിട്ടും ഖുശൂഉ ഉണ്ടായിരിക്കണം. ഖുശൂഉ എന്നുള്ളതിന് ഇബ്നു കസീർ റഹിമഹുല്ലാ കൊടുത്തൊരു തഅരീഫ്, അൽ ഖുശൂഉ هو السكون والطمأنينة والتؤدة والتواضع والحامل عليه الخوف من الله ومراقبته. الله سبحانه وتعالى നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഭയത്തിൽ പൂർണ്ണമായി ഉണ്ടാകുന്ന വിനയം, താഴ്മ, അതുപോലെ തന്നെ ഒരു ഒതുങ്ങൽ, ഇതെല്ലാമാണ് ഖുശൂഉ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മുഅ്മിനീങ്ങളുടെ ലക്ഷണമായിട്ട്, യഥാർത്ഥ സത്യവിശ്വാസികളുടെ ലക്ഷണമായിട്ട് അള്ളാഹു തആല നിസ്കാരത്തിലെ ഖുശൂഉവിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യ ആയത്തുകളിൽ തന്നെ നമുക്ക് കാണാം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ, യഥാർത്ഥ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, ഒന്നാമത്തെ അവരുടെ വിശേഷണമായിട്ട് പറഞ്ഞത് അവർ അവരുടെ നമസ്കാരത്തിൽ, അവരുടെ നിസ്കാരങ്ങളിൽ ഖുശൂഉള്ളവരായിരിക്കും, ഖുശൂഉള്ളവരായിരിക്കുമെന്നാണ്. ഖുശൂഉവിന്റെ മഹല്ല്, അതിന്റെ സ്ഥാനം ഖൽബാണ്, ഖൽബിലാണ് ഖുശൂഉ ഉണ്ടാകേണ്ടത്. ശരീരം കൊണ്ടുണ്ടാകുന്ന താഴ്മ എന്നതിന് ഖുദൂഉ എന്നാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. ഖുദൂഉ, ഖുശൂഉവിന്റെ മഹല്ല് ഖൽബിലാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. തിർമിദിയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷഉ വ മിൻ ദുആഇൻ ലാ യുസ്മഉ വ മിൻ നഫ്സിൻ ലാ തുശ്ബഉ വ മിൻ ഇൽമിൻ ലാ യൻഫഉ അഊദു ബിക മിൻ ഹാഉലാഇൽ അർബഅ. അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു ഖുശൂഉല്ലാത്ത ഖൽബിൽ നിന്ന്, അതുപോലെ തന്നെ ഉത്തരം ചെയ്യപ്പെടാത്ത ദുആയിൽ നിന്ന്, അതുപോലെ മതി വരാത്ത നഫ്സിൽ നിന്ന്, എത്ര കൊടുത്താലും മതിയാവാത്ത, വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്ന നഫ്സിൽ നിന്ന്, അതുപോലെ ഉപകാരപ്പെടാത്ത ഇൽമിൽ നിന്ന്, ഈ നാല് കാര്യങ്ങളിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിൽ നമ്മുടെ വിഷയം മിൻ ഖൽബിൻ ലാ യഖ്ഷഉ, ഖുശൂഉ ഇല്ലാത്ത ഖൽബിൽ നിന്ന് രക്ഷ തേടുന്നു. അപ്പൊ ഖൽബിലാണ് എന്തുള്ളത്? ഖുശൂഉ ഉണ്ടാകേണ്ടത്. അപ്പൊ ഓരോ വ്യക്തിയും അവന്റെ ഖുശൂഉ കൂടുകയും കുറയുകയും ചെയ്യും. ചില സമയത്ത് നല്ല ഹുഷുവോടുകൂടി നിസ്കരിക്കാൻ സാധിക്കും, ചിലപ്പോൾ അങ്ങനെ സാധിച്ചില്ല എന്ന് വരും. ഹുഷുവോടുകൂടി ഹുഷുവോ നിറഞ്ഞ് ആകാശത്ത് നിറയുന്തോളം, ആകാശഭൂമികൾ നിറയുന്തോളം ഹുഷുവോടുകൂടി വളരെ ശ്രദ്ധയോടെ നിസ്കരിക്കാൻ സാധിക്കും. ചിലപ്പോൾ അതൊന്നും ഇല്ലാതെ നിസ്കരിക്കുന്ന അവസ്ഥയും ഉണ്ടാകും. എന്നിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുത്തന്റെ നമസ്കാരത്തെ രേഖപ്പെടുത്തുന്നത് അത് അവന്റെ ഹുഷൂഇന്റെ അടിസ്ഥാനത്തിലും അതിൽ അവന് ഓരോ ഇനം അവന് ഓരോ നമസ്കാരത്തിന് രേഖപ്പെടുത്തുന്ന അളവ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അതായത് നമ്മളിപ്പോ ഒരുമിച്ച് മഗ്രിബ് ഇവിടെ നിസ്കരിച്ചു, അതിൽ ഓരോ ആളുകളും നിസ്കരിച്ചത് രേഖപ്പെടുത്തപ്പെട്ടത് അതിന് പ്രതിഫലം നൽകപ്പെടുന്നത് വ്യത്യസ്തമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദ ലയുസല്ലി അസ്സലാത മാ യുക്തബു ലഹു മിൻഹാ ഇല്ലാ ഉശ്റുഹ. ഒരടിമ അവൻ നിസ്കരിക്കുന്നുണ്ടാവും, അവന് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞ രേഖപ്പെടുത്തുക ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പത്തിലൊന്ന്, അല്ലെങ്കിൽ ഒമ്പതിലൊന്ന്, അല്ലെങ്കിൽ സുമനുഹ എട്ടിലൊന്ന്, സുബുഹ ഏഴിലൊന്ന്, സുദുസുഹ ആറിലൊന്ന്, അങ്ങനെ മൂന്നിലൊന്ന്, പകുതി, അങ്ങനെ പല രീതിയിലായിരിക്കും രേഖപ്പെടുത്തുക അവന്റെ നിസ്കാരത്തിലെ ഹുഷൂഇന്റെയും മറ്റും അളവനുസരിച്ചിട്ട്. എത്രത്തോളം അവന് ശ്രദ്ധയുണ്ടായിരുന്നു നിസ്കരിക്കുമ്പോൾ, എത്രത്തോളം അവൻ അതിന് മുഴുകിയിരുന്നു നിസ്കരിക്കുമ്പോൾ എന്നീ ഇതിന്റെ അടിസ്ഥാനത്തിലെല്ലാം വ്യത്യസ്തമായിരിക്കും. അവ നിസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നത് ഓരോരുത്തരുടെയും ഹുഷൂഇന്റെ അളവനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ഇബ്നു തൈമിയ റഹിമഹുള്ള പോലെയുള്ളവരെല്ലാം അഭിപ്രായപ്പെട്ടത് ഖുശൂഉ വാജിബാണ്, നിർബന്ധമായിട്ടും ഖുശൂഉ ഉണ്ടായിരിക്കണം നിസ്കാരത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, വസ്തഈനു ബിസ്സബ്രി വസ്സല വഇന്നഹാ ലകബീറതുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിങ്ങൾ നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും അല്ലാഹുവിനോട് സഹായം തേടുക. വഇന്നഹാ ലകബീറതുൻ ഇല്ലാ അലൽ ഖാശിഈൻ, നിസ്കാരം എന്നത് ഒരു ഭാരമായിരിക്കും, ഒരു വലിയ ബുദ്ധിമുട്ടായിരിക്കും ഖുശൂഉ ഇല്ലാത്തവർക്ക്. അപ്പൊ ആർക്കാണോ ഖുശൂഉ ഉണ്ടാകുന്നത് അവർക്ക് നിസ്കാരം എളുപ്പമായിരിക്കും, അവർ ആസ്വദിക്കുകയായിരിക്കും നിസ്കാരം. ഖുശൂഉ ഇല്ലാതെ ഉള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിലൂടെ ഒരു ആക്ഷേപിച്ച് ഒരു താഴ്ത്തിയിട്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മുടെ നിസ്കാരത്തിൽ നാം ഖുശൂഉ ഉള്ളവരാണോ എന്ന് നാം പരിശോധിക്കണം. കാരണം ആ ഖുശൂഉ ഉള്ളവരായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞ അവസാനം പറഞ്ഞത് എന്താണ്? ഉലായിക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. അവരാണ് അനന്തരം എടുക്കുന്നത്. എന്തിനെ? സ്വർഗത്തിനെ, കലാകാലം ജീവിക്കുന്ന സ്വർഗത്തിനെ അനന്തരമായി എടുക്കുന്നത് ഖുശൂഉ ഉള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞു, അന്നഹാ ഉലായി ഹുമുൽ ലദീന യരിസൂന ഫിർദൗസ് അൽജന്നതി വദാലിക യഖ്തലി അന്നഹു ലാ യരിസുഹ ഗൈറുഹും. ആ വിശേഷണങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞിട്ട് അവർക്കാണ് സ്വർഗമുണ്ടാവുക. അതുകൊണ്ട് തന്നെ അതില്ലാത്തവർക്ക്, ഈ വിശേഷം ഇല്ലാത്തവർക്ക് സ്വർഗം അനന്തരമായി ലഭിക്കില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഒരു നിസ്കാരം നാം നിസ്കരിക്കുമ്പോൾ അത് ഖുശൂഉയോടുകൂടി നിസ്കരിക്കുക എന്നുള്ളത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് വളരെയധികം പ്രതിഫലം ലഭിക്കുന്ന, നമ്മുടെ നിസ്കാരത്തിന്റെ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് അബൂദാവൂദ് എല്ലാം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഇമാം അൽബാനി സഹീഹാക്കിയിട്ടുള്ള ഒരു ഹദീസ് ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖംസു സലവാത്തിൻ ഇഫ്തറഹുന്ന അല്ലാഹ് ഹുവ അസ്സ വജൽ, അല്ലാഹു തആല നിർബന്ധമാക്കിയ അഞ്ച് വഖ്ത് നിസ്കാരം. മൻ അഹ്സന വുദൂഹുന്ന, ആരാണോ അതിന്റെ വുദു ഏറ്റവും നല്ല രീതിയിൽ എടുക്കുന്നത്, പൂർണ്ണമായി സുന്നത്ത് അനുസരിച്ച് അതിന്റെ ഷർത്തും ഫർളും എല്ലാം ശ്രദ്ധിച്ച് വുദു എടുക്കുന്നത്, വസല്ലാഹുന്ന ലിവഖ്തിഹിന്ന, ആരാണോ അതിന്റെ കൃത്യസമയത്ത് അത് നിസ്കരിക്കുന്നത്, ഓരോ നിസ്കാരത്തിനും സമയം നിർണയിക്കപ്പെട്ടിട്ടുണ്ട്, ആ സമയത്ത് ആരാണോ നിസ്കരിക്കുന്നത്, വഅതമ്മ റുകൂഉഹുന്ന വഖുശൂഉഹുന്ന, അതിന്റെ റുക്കൂകളെല്ലാം പൂർണ്ണമായി ചെയ്യുന്നത്, അതാ കൃത്യമായ രീതിയിൽ അതിലെല്ലാ രീതികളും, വഖുശൂഉഹുന്ന, അതിലുള്ള ഖുശൂഉം പൂർണ്ണമായി ഉണ്ടാകുന്നത്, കാന ലഹു അലല്ലാഹി അഹ്ദുൻ അയ്യഗ്ഫിറ ലഹു, അവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ഒരു കരാറുണ്ട്, അത് അവനെ അവന് പാപങ്ങൾ പൊറുക്കപ്പെടും, പൊറുത്തു നൽകും എന്നുള്ളതാണ്. വമല്ലം യഫൽ, അവൻ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ, ഫലൈസ ലഹു അലല്ലാഹി അഹദുൻ, അള്ളാഹുവിനോട് അവനൊരു അഹദില്ല. ഇൻഷാ ഗഫറ ലഹു വ ഇൻഷാ അദബ, അവൻ അള്ളാഹു സഹാല ഉദ്ദേശിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുത്തു കൊടുക്കും, ആ ഉദ്ദേശിച്ചില്ലെങ്കിൽ അത് പൊറുക്കപ്പെടുകയുമില്ല. ഓരോ നിസ്കാരവും നമ്മുടെ അതിനിടയിൽ സംഭവിക്കുന്ന പാപങ്ങളെല്ലാം പൊറുത്തു തരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ നിസ്കാരത്തിന് എന്തുണ്ടാവണം? നിസ്കാരത്തിന്റെ ബാഹ്യമായ രൂപങ്ങളും ശരിയാവണം, അതുപോലെ തന്നെ പിന്നെ അവന്റെ ഖുശൂഉം ശരിയാവണം. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യതവള്ളാഹു ഫയുഹ്സിനു വുളൂഅഹു, ഒരു മുസ്ലിമുമില്ല നല്ല രീതിയിൽ വുളൂ എടുക്കുന്നുണ്ട്, സുമ്മ യഖൂമു ഫയുസല്ലി റകഅതൈൻ, പിന്നെ അവൻ എഴുന്നേറ്റ് നിന്ന് രണ്ട് റകഅത്ത് നിസ്കരിച്ചു, മുഖ്ബിലുൻ അലൈഹിമാ ബിഖൽബിഹി വജ്ഹിഹി, അവന്റെ കൽബ് കൊണ്ടും അവന്റെ വജീഹ് കൊണ്ടും അവൻ നേരെ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അഥവാ അവന്റെ കർമ്മങ്ങളും ശരിയായ രീതിയിലാണ്, അവന്റെ കൽബിന്റെ ശ്രദ്ധയും ശരിയായ രീതിയിലാണ്. ഇല്ല വജബത്ത് ലഹുൽ ജന്ന, അവന് അങ്ങനെ ചെയ്യുന്നില്ല സ്വർഗം നിർബന്ധമാകാതെ. അപ്പൊ കൃത്യമായ ശ്രദ്ധയോടുകൂടിയും കൃത്യമായ രൂപത്തിലും നിസ്കരിച്ചു കഴിഞ്ഞാൽ, നല്ല ഉദുവോടുകൂടി കൃത്യമായി നിസ്കരിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേലെ സ്വർഗം നിർബന്ധമാക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം അന്നവവി റഹിമഹുള്ള പറഞ്ഞു, ജമഅ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാതൈനി ലഫ്ളതൈൻ അൻവാഉൽ ഖുദൂഇ വൽ ഖുശൂഇ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വാക്കുകളിലൂടെ എന്തൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്? ഖുദൂഇനെയും യോജിപ്പിച്ചു, ഖുശൂഇനെയും യോജിപ്പിച്ചു. ഖുദൂഉ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാണ്, ലി അന്നൽ ഖുദൂഉ ഫിൽ അഅ്ളാഇ വൽ ഖുശൂഉ ഫിൽ ഖൽബി അലാ മാ ഖാലഹു ജമാഅത്തു മിനൽ ഉലമാ, ഉലമാക്കളിൽ സംഘം പറഞ്ഞതുപോലെ ഖുദൂഉ എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങളാണ്. ശരീരം കൊണ്ട് ഒതുങ്ങി നേരാവണ്ണം കാര്യങ്ങൾ ചെയ്ത് എങ്ങനെയാണോ റുക്കൂ, എങ്ങനെയാണോ സുജൂദ്, അത് സുന്നത്തിൽ വന്ന പോലെ അതിന്റെ രൂപത്തിൽ ചെയ്യുക. ഖുശൂഉ ഫിൽ ഖൽബ്, ഖുശൂഉ ഉണ്ടാകേണ്ടതോ അത് ഖൽബിലുമാണ്, അത് കൽബിലുമാണ് ഉണ്ടാകേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ നിസ്കരിച്ചാൽ, ഇങ്ങനെ ഒരു നിസ്കാരമാണ് നമ്മുടെ ജീവിതത്തിൽ നാം നിസ്കരിക്കുന്നത് എങ്കിൽ, സഹോദരങ്ങൾ, അത് നമുക്ക് വളരെയധികം കൺകുളിർമയേകുന്ന, നമുക്ക് വളരെയധികം സമാധാനമേകുന്ന ഒരു കാര്യമാണ്. നിസ്കാരത്തിന്റെ പ്രാധാന്യം നമുക്ക് ഒരുപാട് ഹദീസുകളിലൂടെ നമ്മൾ കേട്ട് പരിചയിച്ചതാണ്. നിസ്കാരം എന്നുള്ളത് ഷഹാദത്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ അമലാണ്, നാളെ പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന അമലാണ്. അള്ളാഹു തആല ഈമാൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ അമലാണ് നിസ്കാരം എന്നുള്ളത്, സ്വല. അതുപോലെ തന്നെ നിസ്കരിക്കാത്തവൻ, അവന്റെ മേലെയുള്ള വിധി ഉലമാക്കൾ പറഞ്ഞു അവന് കാഫിറിന്റെ മേലെയുള്ള വിധിയാണ്. നിസ്കരിക്കാത്തവൻ അവൻ കാഫിറാണ് എന്ന് പറഞ്ഞത് കാണാം. അവന്റെ മയ്യത്ത് നിസ്കരിക്കാനോ മുസ്ലിമികളെ മറമാടുത്ത് നിർത്ത് മറമാടാനോ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. വളരെ ഗൗരവത്തിൽ നാം എടുക്കേണ്ട കാര്യമാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ തന്നെ വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഖുശൂഉ ഉണ്ടാവുക. നമ്മളൊന്ന് ആലോചിച്ചു നോക്കേ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്കുള്ള ബാധ്യതകളിൽ കുറഞ്ഞത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഒരു ബാധ്യത എന്ന് പറയാൻ മാത്രം പ്രധാനപ്പെട്ട വിഷയം എന്താണ്? നിസ്കാരമുള്ളത് ഒരു ദിവസത്തെ അഞ്ചു വക്ത നിസ്കാരം. പിന്നെന്താ ഉള്ളത്? വർഷത്തിൽ യോഗ്യത ഉണ്ടെങ്കിൽ അതിനുള്ള നിസാബ് എല്ലാം ഉണ്ടെങ്കിൽ സക്കാത്ത് നൽകുക, ഒരു മാസം നോമ്പ് നോൽക്കുക, ജീവിതത്തിൽ ഒരിക്കലും ഹജ്ജ് ചെയ്യുക, ഇതെല്ലാമാണ് നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള കർമ്മങ്ങൾ. അപ്പൊ നിസ്കാരം അഞ്ചു വക്ത ഒരു ദിവസം മാത്രമാണ് പ്രധാനമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. ആ നിസ്കാരം തന്നെ ശ്രദ്ധയില്ലാതെ നമ്മുടെ കച്ചവടങ്ങളും മറ്റും മാത്രം ഉള്ളിലാക്കിക്കൊണ്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വലിയ നഷ്ടമായിരിക്കും അത്? സലഫുകളുടെ ജീവിതത്തിൽ അവർ നിസ്കാരത്തെ എത്രത്തോളം ശ്രദ്ധയോടുകൂടി കണ്ടിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല സലഫുകളും നിസ്കരിക്കാൻ ഉവ്വ് എടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഭയപ്പെട്ട് ശ്രദ്ധയോടുകൂടി മാറുന്നത് കാണാൻ സാധിക്കും. അങ്ങനെയൊരു നിസ്കാരത്തിലെ ശ്രദ്ധ, ഖുശൂഉ നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും നിസ്കാരത്തിലായിരിക്കും നമുക്ക് മറ്റു പല കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളെല്ലാം വർദ്ധിക്കുക. അത് മാറി അള്ളാഹുവിന്റെ മുൻപിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധത്തിൽ നിസ്കരിക്കാം നാം പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ ആലോചിച്ചു, ഹബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അന്നിസാഉ വത്തീബ്, എനിക്ക് ദുനിയാവിൽ, നിങ്ങളുടെ ദുനിയാവിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രീതി തന്നെ അങ്ങനെയാണ്, മിൻ ദുനിയാകും, നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ്. അന്നിസാഉ വത്തീബ്, ഒന്ന് സ്ത്രീകളാണ്, ഭാര്യമാരാണ്, അവരെ ഇഷ്ടപ്പെട്ട കാര്യമാണ് ദുനിയാവിൽ. അതുപോലെ തന്നെ സുഗന്ധമാണ്, നല്ല സുഗന്ധം, അതും ഇഷ്ടപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, വജുഅലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എന്നാൽ എന്റെ കൺകുളിർമയായിട്ടാക്കപ്പെട്ടിട്ടുള്ളത് അത് നിസ്കാരമാണ് എന്ന് പറഞ്ഞു. അത് സ്വലാത്താണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും മനസ്സിനൊരു ഞെരുക്കമോ വിഷമമോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ബാധിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുമായിരുന്നു, ഇഖാമത്ത് നൽകാൻ അരിഹ്നാ ബിഹ, നിസ്കാരം കൊണ്ട് ഞങ്ങൾക്കൊരു റാഹത്ത് ഉണ്ടാവട്ടെ എന്ന് പറയുമായിരുന്നു. അപ്പൊ അവർ കണ്ടിരുന്നത് വളരെ നിസ്കാരത്തെ വളരെ ശ്രദ്ധയോടുകൂടിയും അത് ജീവിതത്തിൽ വളരെയധികം സമാധാനം നൽകുന്ന കാര്യമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ഈ നിസ്കാരത്തിൽ നിസ്കാരത്തെ എളുപ്പമാകണമെങ്കിലും അതിനെ ആസ്വാദനം നിറഞ്ഞതാകണമെങ്കിലും അത് നമ്മൾക്ക് ഖുശുഉ ഉണ്ടായിരിക്കണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വഇന്നഹ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഖുശുഉ ഇല്ലാത്തവർക്ക് നിസ്കാരം ഭാരമുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്നുള്ള ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ അസ്അദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, ഐ ഫഇന്നഹ സഹലത്തുൻ അലൈഹിം ഖഫീഫ, ഖുശുഉ ഉള്ളവരുടെ മേലെ നിസ്കാരം എന്നുള്ളത് എളുപ്പമായിരിക്കും, അതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അവർക്ക് നിസ്കരിക്കാൻ നിന്നല്ലോ എന്നുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല, അതവർക്ക് എളുപ്പവും ആസ്വാദനം നിറഞ്ഞതുമായിരിക്കും. ലിഅന്നൽ ഖുശുഉ, ഖുശുഉ എന്നത് വഖശിയത്തുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖശിയത്ത്, അതുപോലെ വറജാഉ മാ ഇൻദഹു യുജബു ലഹു ഫിഅലഹു മുൻശരിഹൻ ബിഹാ സദ്റുഹു, അതായത് ഖുശുഉ അതുപോലെ ഖശിയത്ത്, അല്ലാഹുവിനുള്ള റജാഉ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരുത്തന്റെ നെഞ്ചിന് ഇൻഷിറാഹ് നൽകും, അത് വിശാല നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കമാ അന്നൽ ഖുശുഉ ഹുവ അൽ ഇൽമുൽ ഹഖീഖി, അതുകൊണ്ട് തന്നെ ഖുശുഉ എന്ന് പറയുന്നത് അത് ഹഖീഖത്ത് നിറഞ്ഞ ഇൽമ, അതാണ് ഇൽമിന്റെ ഹഖീഖത്ത്. ഖശിയത്ത് എന്നുള്ള ആശയത്തിൽ ഖുശുഉ എന്നതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇൻഷാ അല്ലാഹ് നാം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ ഖുശുഉ നേടിയെടുക്കേണ്ടത്. പലപ്പോഴും നിസ്കാരത്തിൽ ഖുശുഉ വേണം, ഖുശുഉ ഉണ്ടായിരിക്കണം എന്നെല്ലാം പറയുന്നത് കാണാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഖുശുഉ നേടിയെടുക്കുക, അതിനുള്ള അസ്ബാബുകൾ എന്തൊക്കെയാണ്? അതിൽ ചില അസ്ബാബുകൾ ഹദീസുകളിലും അതുപോലെ തന്നെ ആയത്തുകളിലും സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള ചില അസ്ബാബുകൾ, അതിലൊന്നാണ് സിദ്ഖോട് കൂടിയുള്ള ഈമാൻ ഉണ്ടാവുക എന്നുള്ളത്. സത്യസന്ധമായിട്ടുള്ള ഈമാൻ, നമ്മുടെ വിശ്വാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിലും പരലോകത്തിലും അതുപോലെ എന്തെല്ലാം ഈമാനികമായി നാം വിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ടോ അതിലെല്ലാം സിദ്ഖ് ഉണ്ടാവുക. അങ്ങനെ സിദ്ഖ് ഉണ്ടായാൽ നമുക്കൊരു തുമഅനീനത്ത് അനുഭവിക്കാൻ സാധിക്കും, ഒരു സമാധാനം അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ തയ്യിബായ വിശിഷ്ടമായ ജീവിതം നമുക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തതാണ്. അതാണ് ഒന്നാമത്തെ ഒരു കാരണം. ഖുശുഉ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഈമാൻ സിദ്ഖോട് കൂടിയുള്ളതായിരിക്കണം, അള്ളാഹുവിനോട് സിദ്ഖ് ഉണ്ടാവണം, സത്യസന്ധമായിരിക്കണം, നമ്മുടെ വാക്കും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും സത്യസന്ധമായിരിക്കണം, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ചെയ്ത കരാറിൽ കൂറു പുലർത്തുന്ന സത്യസന്ധതയുള്ളവരായിരിക്കണം. അള്ളാഹു തആല പറഞ്ഞതാണ് നാം നേരത്തെ സൂചിപ്പിച്ച ആയത്ത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, ആ മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. മുഅ്മിനീങ്ങളുടെ വിശേഷണം എന്താണ്? നിസ്കാരത്തിൽ ഖുശുഉ ഉള്ളവരായിരിക്കും. അപ്പൊ നമ്മുടെ ഈമാനിൽ സിദ്ഖ് ഉണ്ടായിരിക്കണം. ഒരു ഹദീസിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ, സമിഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ഇംരിഇൻ മുസ്ലിമിൻ തഹ്ദുറുഹു സലാത്തുൻ മക്തൂബത്തുൻ ഫയഹ്സനു വുദൂഅഹ വഖുശൂഅഹ വറുകൂഅഹ ഇല്ലാ കാനത് കഫാറത്തൻ ലിമാ ഖബ്ലഹ മിൻ അദ്-ദുനൂബ്. ഒരു മുസ്ലിം അവൻ നിർബന്ധമായ നിസ്കാരത്തിന് ഹാജരാവുകയാണ്, ഏറ്റവും നല്ല വുദു എടുത്തിട്ട് അതുപോലെ തന്നെ നല്ല ഖുശുഉവോടുകൂടി നല്ല റുക്കുവോടുകൂടി അതിന്റെ രൂപമെല്ലാം കൃത്യമാക്കി അങ്ങനെ ഒരുത്തൻ നിന്നാൽ നിൽക്കുന്നില്ല, ഇല്ല കാനത് കഫാറത്തൻ ലിമാ ഖബ്ലഹ മിൻ അദ്-ദുനൂബ്, ആ നിസ്കാരം അവന് അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾക്ക് പകരമായിട്ടൊരു കാര്യമാകാതെ, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അതിന് പരിഹാരമായിട്ട് അതിന് പകരമായിട്ട് ആ നിസ്കാരം മാറുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ സൂചിപ്പിച്ചു കാണാം. നിസ്കാരം എന്നുള്ളത് സഹോദരങ്ങളെ നമ്മുടെ ചെറിയ പാപങ്ങളെല്ലാം പുറത്തിട്ടുള്ള ഒരു കാരണമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരം കുറച്ച് ഇല ഉണങ്ങിയിട്ടുള്ള ഒരു മരം പിടിച്ച് കുലുക്കി. അപ്പൊ അതിന്റെ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നുണ്ട്, വീഴാനായ ഇലകൾ. അപ്പോൾ ഒരു സഹാബി ഒപ്പം ഉണ്ടായിരുന്നു, എന്റെ ഓർമ്മ ശരിയാണ്, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ അദ്ദേഹത്തിനോ റസൂൽ ചോദിച്ചു, നീ ചോദിക്കുന്നില്ലേ ഞാൻ എന്തിനങ്ങനെ ചെയ്തത് എന്ന്. അപ്പൊ ആ സഹാബി ചോദിച്ചു, റസൂൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിക്ക് പറഞ്ഞു കൊടുത്തു, ഒരാൾ അഞ്ചു വക്ത് നിസ്കാരം നിസ്കരിക്കുമ്പോൾ അവരുടെ പാപങ്ങൾ, അതിനിടയിലുള്ള പാപങ്ങൾ ഇതാ ഈ ഇല പൊഴിയുന്നത് പോലെ പൊഴിഞ്ഞു വീഴുന്നതാണ്, അത് പുറത്തു കൊടുക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അരുവിയിൽ അഞ്ചു നേരം കുളിക്കുന്നത് പോലെ അത് സംഭവിക്കും. അതുപോലെ തന്നെ ഓരോ നിസ്കാരത്തിനിടയിലും ഒരാൾ സുബ്ഹി ജമാഅത്ത് നിസ്കരിച്ചു, അത് കഴിഞ്ഞിട്ട് ദുഹർ നിസ്കരിക്കുകയാണ്, അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും, ചെറിയ പാപങ്ങൾ. അസർ നിസ്കരിക്കുകയാണ്, അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും. മഗ്രിബ് നിസ്കരിക്കുകയാണ്, അപ്പൊ അതിന്റെ ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും. ഇശ നിസ്കരിക്കുകയാണ്, അതിന്റെ ഇടയിലുള്ള പൊറുക്കപ്പെടും. സുബ്ഹ് നിസ്കരിക്കുകയാണ്, അതിന്റെ ഇടയിലുള്ള പൊറുക്കപ്പെടും. അപ്പൊ നിസ്കാരം, അഞ്ചു വക്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പാപത്തിൽ വീണ് പോയാലും ഒരിക്കലും നിസ്കാരം ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അത് ജമാഅത്തായിട്ട് നമുക്ക് നഷ്ടപ്പെടാനേ പാടില്ല. കാരണം പിശാചിന്, ഷെയ്ത്താനിന് നാം ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ പിശാചിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നിർബന്ധമായ ഒരു കർമ്മം ഒഴിവാക്കുക എന്നത്. നാം ഒരു തിന്മ ചെയ്യുന്നതിനേക്കാൾ പിശാചിന് ഇഷ്ടമുള്ള കാര്യം അള്ളാഹു കൽപ്പിച്ച ഒരു കർമ്മം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് നിർബന്ധമായത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ ഗൗരവം അള്ളാഹു വിരോധിച്ച ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം ചെയ്യാതിരിക്കലാണ്. അപ്പോൾ പലപ്പോഴും പാപങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള നിസ്കാരം അതുപോലെയുള്ള മറ്റ് കർമ്മങ്ങളിൽ നമ്മളെ തടയാനാണ്. പാപം ചെയ്യുന്ന ഒരാൾക്ക് പലപ്പോഴും നിസ്കരിക്കാൻ ഒരു മടി വരുള്ളില്, നിസ്കരിക്കാൻ എത്താത്ത അതിനെ തൗഫീഖ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരും. പക്ഷേ എന്ത് വന്നാലും സഹോദരങ്ങൾ, അഞ്ചു വക്ത് നിസ്കാരം നാം ഒഴിവാക്കാൻ പാടില്ല. ജമാഅത്തായിട്ട്, മസ്ജിദിൽ ജമാഅത്തായിട്ട് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അത് ഉണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ്, വലിയൊരു കാര്യമാണ്. ആ പാപങ്ങൾക്ക് പരിഹാരമാകണമെങ്കിൽ എന്ത് വേണം? ആ നിസ്കാരത്തിന് ശരിയായ ഖുശൂഉ് ഉണ്ടായിരിക്കണം. അതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു കാരണം, നിസ്കാരത്തിൽ ഖുശൂഉ് ഉണ്ടാകാൻ നാം ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്നുള്ളത്, നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ്. നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത്. എന്താണ് നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ, അത് ബാങ്ക് അദാൻ മുതൽ തുടങ്ങേണ്ടതുണ്ട്. ഒരാൾ ബാങ്ക് കേൾക്കുകയാണ്, മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് കേൾക്കുകയാണെങ്കിൽ അതിന് മറുപടി പറയുന്നത് മുതൽ, അതിന് ശരിയായ രീതിയിൽ മറുപടി പറയുന്നത് മുതൽ നിസ്കാരത്തിന് ഒരുങ്ങൽ തുടങ്ങുകയാണ്. ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു ദർസിൽ സൂചിപ്പിച്ച ഒരു കാര്യം കാണാം. അദ്ദേഹം ഇബ്നു ബാസ് റഹിമഹുല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത്, അദ്ദേഹം വിദ്യാർത്ഥിയാണ്, പഠിക്കുന്ന കാലത്ത് ഇബ്നു ബാസ് റഹിമഹുല്ലയുടെ അടുക്കലേക്ക് എന്തോ ഒരു സംശയം, എന്തോ കാര്യം വേണ്ടി ചോദിക്കാൻ പോവാണ്. അങ്ങനെ അദ്ദേഹം ആ വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലത്ത് ചോദിക്കാൻ പോയപ്പോ ബാങ്ക് എടുക്കുന്നുണ്ട്. ഇബ്നു ബാസ് റഹിമഹുല്ല പറഞ്ഞു, മിണ്ടായിരിക്കാൻ പറഞ്ഞു, ഒന്നും മിണ്ടണ്ട, മിണ്ടായിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് അതിന് മറുപടി കഴിഞ്ഞ് അതിന് ദുആ എല്ലാം ചൊല്ലി കഴിഞ്ഞിട്ടാണ് പിന്നീട് മിണ്ടുന്നത്. അപ്പോ ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി, ബാങ്കിന് ആരാണോ കൃത്യമായ രീതിയിൽ ശ്രദ്ധയോടുകൂടി മറുപടി കൊടുക്കുന്നത് അവന്റെ നിസ്കാരത്തിൽ അവന് ഖുശൂഉ് ലഭിക്കും, അവന്റെ നിസ്കാരത്തിൽ അവന് ശ്രദ്ധ ലഭിക്കും. അവൻ യഥാർത്ഥ രൂപത്തിൽ നിസ്കാരത്തിൽ ശ്രദ്ധ ലഭിക്കാനുള്ള ഒരു കാരണമായിട്ട് ബാങ്കിന് ഉത്തരം ചെയ്യുക എന്നത് ഉലമാക്കൾ പറഞ്ഞത് കാണാം. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിസ്കാരത്തിന് ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ അത് ബാങ്ക് കൊടുക്കുന്നത് മുതൽ ബാങ്കിന് മറുപടി പറയുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള സ്വലാത്ത്, അത് കഴിഞ്ഞിട്ടുള്ള ദുആ, അതുപോലെ തന്നെ അതുപോലെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാങ്കുമായി ബന്ധപ്പെട്ട അദബുകൾ ശ്രദ്ധിക്കുക, അത് നിസ്കാരത്തിൽ നമുക്ക് ഖുശൂഉ് ഉണ്ടാകാൻ കാരണമാകും. രണ്ടാമത്തേത്, നിസ്കാരത്തുമായി ബന്ധപ്പെട്ടുള്ള റവാത്തിബായ സുന്നത്തുകൾ, അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുള്ള നിസ്കാരമാണെങ്കിൽ അത് നിസ്കരിക്കുക. ദുഹർ ആണെങ്കിൽ, ഫജ്ർ ആണെങ്കിൽ, മഗ്രിബ് ആണെങ്കിൽ, ആ മഗ്രിബല്ല, ദുഹറിന് അതുപോലെ തന്നെ ഫജറിന് മുമ്പുള്ളത്, അല്ലാതെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലെല്ലാം എന്തുണ്ട്, നിസ്കാരങ്ങളുണ്ട്. മഗ്രിബിന് മുമ്പുള്ളത് റവാത്തിബ് അല്ലെങ്കിൽ കൂടി പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കുക. കാരണം ഒരു ഫർളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സുന്നത്ത് നിസ്കരിച്ച് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാൻ അതിലൂടെ സാധിക്കും, അങ്ങനെ ചെയ്താൽ. അതുപോലെ തന്നെ അതിന്റെ ഇടയിലുള്ള ദുആ, അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യുക. അതുപോലെ തന്നെ വുദൂവിനോടൊപ്പം വുദൂ നല്ല രീതിയിൽ എടുക്കുക. അതുപോലെ സിവാക്ക്, ശിവാക്ക് ചെയ്യുക, നമ്മുടെ വായെല്ലാം നല്ല ഗന്ധത്തോടുകൂടി നല്ല രീതിയിൽ ഇരിക്കുന്ന വൃത്തിയോടുകൂടി നിൽക്കുക, അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുക, നല്ല അലങ്കാരമുള്ള വസ്ത്രം ധരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, നിസ്കാരത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല വേഷം സ്വീകരിക്കുക, അലങ്കാരമുള്ള വേഷം. ഒരു ഹദീഫിൽ നമുക്ക് കാണാം, അത്തുബ്രാനി അദ്ദേഹത്തിന്റെ ഔസത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള അൽബാനി സഹീഹ് ആക്കിയിട്ടുള്ള ഹദീഫിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ സല്ല അഹദുക്കും ഫലിൽബിസ് ഫൗബൈഹി ഫഇന്നല്ലാഹ ഹഖു അൻ തസയ്യന ലഹു, ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ രണ്ട് വസ്ത്രങ്ങൾ ധരിക്കട്ടെ, അഥവാ ഏറ്റവും നല്ല രീതിയിൽ പൂർണ്ണമായ രീതിയിലുള്ള വസ്ത്രം അവൻ ധരിക്കട്ടെ. അള്ളാഹു ആണ് ഏറ്റവും അവൻ അലങ്കരിക്കപ്പെടാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളത്. അതായത് നമ്മളിപ്പോ ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോകുമ്പോൾ നമ്മൾ നല്ല വേഷം ധരിച്ച് നല്ല രീതിയിൽ തയ്യാറാവും. നിസ്കാരിക്കുമ്പോൾ ആരെടുത്തുക്കാ പോണത്? അള്ളാഹുവിന് മുമ്പിലാണ് നിൽക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല മുമ്പിലാണ്. അള്ളാഹു ആണ് നാം ഏറ്റവും നല്ല വേഷത്തിലും രൂപത്തിലും നിൽക്കാൻ ഏറ്റവും അവകാശിയായിട്ടുള്ളത് അള്ളാഹു ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ്, നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുക. അത് ബാങ്ക് മുതൽ ആ നിസ്കാരത്തിന്റെ ആ സമയം എല്ലാം കൃത്യമായി ശ്രദ്ധിച്ച്, അതിന്റെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുവോ അത്രത്തോളം നിസ്കാരത്തിന് നമുക്ക് ശ്രദ്ധയും കാര്യങ്ങളും ലഭിക്കാൻ കാരണമാകും. നേരത്തെ മസ്ജിദിലെത്തി, അതുപോലെ സുന്നത്ത് നിസ്കരിച്ച് ദുആ ചെയ്ത് ഒന്നാമത്തെ സഫിലെത്താൻ സാധിച്ചാൽ അത് തന്നെ ശ്രമിച്ച് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ആ ശ്രദ്ധയോടുകൂടി നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് ഖുശൂഇന് പ്രത്യേകം നമ്മെ സഹായിക്കുന്ന ഒരു കാരണമായിട്ട് മാറും. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തൊരു കാരണം നാം ശ്രദ്ധിക്കേണ്ടത്, നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ സൂത്ര സ്വീകരിക്കുക എന്നുള്ളതാണ്. നിസ്കരിക്കാൻ മറ സ്വീകരിക്കുക, ആ മറയോട് അടുത്ത അഥവാ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ചെറിയ ആടിന് പോകാൻ, ആട്ടിൻകുട്ടിക്ക് പോകാനുള്ള സ്ഥലം, അത്രത്തോളം മാത്രം വ്യത്യാസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്ന് കാണാം. അല്ലാതെ സൂത്ര അവിടെ ഉണ്ട്, നിസ്കരിക്കുന്നത് കുറെ പിന്നിലാണ്, അങ്ങനെയല്ല. ആ സൂത്രയോട് അടുത്തിട്ടുള്ള ഈ കുറഞ്ഞ ആ ഒരു ദൂരത്തിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുക. സുത്ര എന്നുള്ളത് ഭൂരിപക്ഷ പണ്ഡിതന്മാർ നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് കാണാം. കാരണം നിസ്കാരത്തിൽ എന്താണോ പറ്റുന്നത്, സാധിക്കുന്നത്, ആ വസ്തു എന്തെല്ലാം കാര്യങ്ങളാണോ, ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു ചെറിയ വടി കുത്തിയിട്ട് എന്തെങ്കിലും സാധനം വെച്ചിട്ട് എന്ത് വേണം, അവിടെ ഒരു അടയാളം വെച്ചിട്ട് വേണം നിസ്കരിക്കാൻ. പൂർണ്ണമായ ഉയരത്തിലുള്ള ഒരു മറയാണ് സ്വീകരിക്കേണ്ടത് സാധാരണഗതിയിൽ. അപ്പൊ നിസ്കാരത്തിന് മറ സ്വീകരിക്കുക എന്നുള്ളത് അത് പിശാചിന്റെ മറ്റുള്ള ഒരു നമ്മുടെ നിസ്കാരത്തിൽ കുഴപ്പത്തിലാക്കുന്നതിൽ നിന്നും മറ്റുള്ള ആളുകൾ ഇടയിൽ കയറിക്കൊണ്ട് അശ്രദ്ധമാക്കുന്നതിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്ന് നമ്മെ തടയുന്ന ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, സുഹൈൽ ഇബ്നു അബി ഹസ്മ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, قال رسول الله صلى الله عليه وسلم اذا صلى احدكم فليصلي الى ستره നിങ്ങളെ ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ സുത്രയിലേക്ക് നിസ്കരിക്കട്ടെ. ഫലിയദുനു മിൻ സുത്രതിഹി സുത്രത്തിനോട് സുത്രയോട് അടുത്ത് നിസ്കരിക്കട്ടെ. ലാ യഖ്തഉ ശൈത്താനു അലൈഹി സ്വലാത്തുഹു ശൈത്താൻ അവന്റെ സ്വലാത്ത് അവന്റെ നിസ്കാരം മുറിക്കാതിരിക്കട്ടെ. അഥവാ സുത്രയില്ലാതെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ മുന്നിൽ ഒന്നുമില്ലാത്ത പിശാച് അവനെ ശ്രദ്ധ തെറ്റിക്കുന്ന ആ നിസ്കാരം തന്നെ ഒരു ശരിയായ രീതിയിലല്ലാതാക്കുന്ന ഒരവസ്ഥയുണ്ടാവും. ഇമാമ നവവി റഹിമഹുല്ലാഹി ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വൽ ഹിക്മതു മിനസ്സുത്ര, സുത്ര കൊണ്ടുള്ള ഹിക്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുത്ര വെക്കുന്നതിന്റെ ഉദ്ദേശം അതുകൊണ്ടുള്ള ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ, കഫുൽ ബസരി അമ്മ വറാഅഹു വമൻ അമൻ യജ്താസു ബിഖുർബിഹി വതംനഉ ശൈത്താനൽ മുറൂർ, ഒരുത്തന്റെ ദൃഷ്ടിയെ പിടിച്ചു നിർത്താൻ, ദൃഷ്ടി തോന്നിയ പോലെ പോവാതിരിക്കാൻ, അവനൊരു മറ വെച്ചിട്ട് അതിന്റെ പിന്നിലായിക്കൊണ്ട് അതിന്റെ ഉള്ളിൽ മാത്രം ദൃഷ്ടിയെ ഒതുക്കി നിർത്താൻ, അതുപോലെ തന്നെ മറ്റൊരാള് അവനെ ഇടയിൽ കൂടെ കയറാതിരിക്കാൻ, പിശാച് അതുപോലെ ഇടയിലൂടെ അവന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ, അതുപോലെ തന്നെ അങ്ങനെ അവന്റെ നിസ്കാരത്തിന് ശ്രദ്ധ തെറ്റാതിരിക്കാൻ, ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് സുത്ര സ്വീകരിക്കുന്നത്. അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണം? മറ സ്വീകരിക്കണം. പല ആളുകൾ നമുക്ക് ചില മസ്ജിദുകളൊക്കെയാണ് അറിയാത്ത ആളുകളായിരിക്കാം, അവർ ഒരു മറയും സ്വീകരിക്കാത്ത, ഒന്നുമില്ലാതെ ചിലപ്പോൾ മസ്ജിദിന്റെ ഏറ്റവും പിന്നിൽ പോയിട്ട് നിസ്കരിക്കണം, മുന്നിൽ എത്രയോ സ്ഥലം ഒന്നുമില്ലാത്ത, വിട്ടിട്ട് ഒരു അടയാളവും ഇല്ലാത്ത രീതിയിൽ നിസ്കരിക്കുന്നത് കാണാം. അങ്ങനെ പാടില്ല, ഒരു മറ സ്വീകരിച്ചുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. അത് നമുക്ക് എന്തിനു കാരണമാകും? നിസ്കാരത്തിൽ ഖുശൂഇന് കാരണമാകും. അടുത്തൊരു കാരണം നിസ്കാരത്തിൽ ഖുശൂഉ ഉണ്ടാകാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അന്നബുറു ഇലാ മൗളി സുജൂദ്, സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുക. സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുക. നിസ്കരിക്കുമ്പോൾ നമുക്കറിയാം മേലോട്ട് നോക്കുക, അതുപോലെ എങ്ങടെയിലും നോക്കുക എന്നുള്ള മക്രൂഹാണ്, അത് ചെയ്യാൻ പാടില്ല. അത് ഒരിക്കലും ഉണ്ടാവും പാടില്ല. നിസ്കരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്നുള്ളത്. നിസ്കരിക്കുമ്പോൾ നോക്കേണ്ടത് ഒരുത്തൻ സുജൂദ് ചെയ്യാൻ പോകുന്ന സ്ഥലം ഏതാണോ അവിടേക്കായിരിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ല തഅറസഹു വറമാ ബിബസരിഹി നഹ്വൽ അർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ തല താഴ്ത്തുകയും നോട്ടം ആ ഭൂമിയിലേക്ക്, അതായത് നേരാ താഴ്ന്നിട്ട് സുജൂദ് ചെയ്യുന്ന ആ സ്ഥലം എവിടെയാണോ ആ ഭൂമിയിലേക്ക് നോക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ നിസ്കരിക്കുമ്പോ നമ്മുടെ നോട്ടം അങ്ങോട്ടായിരിക്കണം. അതല്ലാതെ ചില ആളുകൾ നിസ്കരിക്കുമ്പോ കാണാം അപ്പുറത്ത് ആരെങ്കിലും വന്നാൽ അങ്ങോട്ട് നോക്കുന്നത് കാണാം, ചിലവര് മുകളിലോട്ടും എല്ലാ ഭാഗത്തേക്കും നോക്കിയിരിക്കുന്നത് കാണാം. അങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റാണ്. നിസ്കാരം ചിലപ്പോൾ ഭാഗത്തിലായി പോകുന്ന അവസ്ഥ ഉണ്ടാവും ആ നോട്ടത്തിന്റെ അളവും പരിധി അനുസരിച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോ സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്താണോ അതിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് അവിടേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുക എന്നുള്ളത് നമുക്ക് നിസ്കാരത്തിൽ കൂടുതൽ ഖുശൂ ഉണ്ടാക്കാൻ സഹായിക്കും. കൂടുതൽ ഖുശൂവോടുകൂടി നിസ്കരിക്കാൻ അത് സഹായിക്കും. അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോൾ നോക്കേണ്ടത് സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് മാത്രമായിരിക്കണം. അതല്ലാതെ നമ്മുടെ ദൃഷ്ടിയെ തോന്നിയ പോലെ പായിക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അടുത്ത ഒരു കാരണം ഖുശൂ, നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുമനീനതു ഫിസ്സലാ വഫി ജമീഇൽ അർക്കാൻ. നിസ്കാരത്തിന്റെ എല്ലാവിധ അർക്കാനുകളിലും എല്ലാവിധ രൂപങ്ങളിലും, ഖിയാമിലാകട്ടെ റുക്കൂഇലാവട്ടെ, റുക്കൂഇന്റെ നിന്ന് ഉയരുന്ന ഇഅ്തിദാലിലാവട്ടെ, സുജൂദിലാവട്ടെ, അതിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലാവട്ടെ, തശഹ്ഹുദിലാവട്ടെ, ഏതൊരു അവസ്ഥയിലും ഒരു അടക്കം ഒരു ഒതുക്കം അതുണ്ടാവുക. ഒരു അടങ്ങി ഒതുങ്ങിയിട്ട് വേണം നിസ്കരിക്കാൻ. അല്ലാതെ റുക്കു പോയി അപ്പൊ തന്നെ പൊന്തി എന്താ ചെയ്യുന്നതെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിസ്കരിക്കരുത്. നിസ്കാരത്തിൽ ആ ഒരു അടക്കവും ഒതുക്കവും ഉണ്ടാകണം. പ്രശസ്തമായ ഹദീസാണ് മുസീ ഉസ്സല, നിസ്കാരം മോശമായി നിസ്കരിച്ചവനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പഠിപ്പിച്ച ഹദീസ്. നിസ്കാരത്തിന്റെ തെളിവുകൾ എടുക്കാൻ, പലതിന്റെയും തെളിവുകൾ എടുക്കാൻ ഉലമാക്കൾ എടുക്കാറുള്ള ഒരു ഹദീസുമാണത്. ഒരാൾ വന്ന് മസ്ജിദിൽ നിസ്കരിച്ചു, അപ്പൊ റസൂള്ള പറഞ്ഞു നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിച്ചിട്ട് വായോ വീണ്ടും അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ അറിയുള്ളൂ റസൂള്ള പഠിപ്പിച്ച പറഞ്ഞപ്പോ റസൂള്ള പറഞ്ഞു കൊടുത്ത ഹദീസ്. ആ ഹദീസിൽ ഓരോ റുക്കുനും പറഞ്ഞു കഴിഞ്ഞിട്ട്, റുക്കോവ് പറഞ്ഞു കഴിഞ്ഞ്, സുജൂദ് പറഞ്ഞു കഴിഞ്ഞൊക്കെ റസൂള്ള പറയുന്നത് ഹത്താ തത്മ ഇന്ന, നീ അതിൽ ഒതുങ്ങി നിൽക്കുന്നവരെ. അതായത് ഒരു രൂപത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നീ അവിടെ ഒതുങ്ങി നിന്ന് നിസ്കരിക്കുന്ന ആ അവസ്ഥ വരെ നീ എന്തു ചെയ്യുക, അവിടെ ഒതുങ്ങി നിൽക്കുക. അപ്പൊ അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. അല്ലാതെ റസൂലിന്റെ മുനാഫിക നിസ്കാരം പറഞ്ഞ പോലെ കോഴി കൊത്തുന്ന പോലെ എന്തെങ്കിലും കൊത്തി സുജൂദ് നെനിയിക്കുന്നതല്ല നിസ്കാരം. അത് കൃത്യമായി അതിന്റെ വൃത്തിയിൽ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഖുശൂഉ കിട്ടും. ഇനി എന്താണ് തുമഅനീനത്തി എന്നുകൊണ്ടുള്ള ഉദ്ദേശം? തുമഅനീനത്തി എന്നുകൊണ്ട് അതുകൊണ്ട് ഉദ്ദേശം നിർബന്ധമായിട്ടും ഓരോ കാര്യത്തിലും, ഇപ്പൊ ഖിയാമിൽ ചൊല്ലേണ്ടത്, റുക്കോയിൽ ചൊല്ലേണ്ടത്, സുജൂദിൽ ചൊല്ലേണ്ടത്, ആ ചൊല്ലൽ, ആ ദിക്റിനെ ഒതുക്കത്തോടുകൂടി ചൊല്ലുക, ആ ഒരു അവസ്ഥയിൽ നിൽക്കുക, അതാണ് ഉദ്ദേശം. ആ നിർബന്ധമായിട്ടുള്ള ദിക്റ് സമാധാനത്തോടുകൂടി ചൊല്ലുന്ന അവസ്ഥയിൽ നിൽക്കുക, അങ്ങനെ നിന്ന് നിസ്കരിക്കുക. അങ്ങനെ ചെയ്താൽ സഹോദരങ്ങളെ നമുക്ക് ഖുശൂ ലഭിക്കാനുള്ള ഒരു കാരണമായിട്ട് അത് മാറുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വഉ ന്നാസി സർഖതൻ അല്ലദീ യസ്റഖു മിൻ സലാതിഹി. ജനങ്ങളിൽ കട്ടെടുക്കുന്ന, കളവ് നടത്തുന്നതിൽ ഏറ്റവും മോശമായിട്ടുള്ള കളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരത്തിൽ നിന്ന് കക്കുന്നതാണ്, അവന്റെ നിസ്കാരത്തിന് കക്കുന്നതാണ്. ലാ യുതിമ്മു റുകൂഅഹ വലാ സുജൂദഹ വലാ ഖുശൂഅഹ. അവനവന്റെ റുക്കൂഅ, അവനവന്റെ സുജൂദോ, അവനവന്റെ ഖുശൂഅ പൂർണ്ണമാക്കുന്നില്ല. അവനവൻ നിസ്കാരത്തിന്റെ രൂപം ശരിക്കും നിസ്കരിക്കുന്നില്ല, അവന്റെ ഖുശൂഅവും പൂർണ്ണമായിട്ടുണ്ടാകുന്നില്ല. അങ്ങനെ നിസ്കരിക്കുന്നവന്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ കട്ടെടുക്കുന്നതിനെ പോലെയാണ്. അത് ഏറ്റവും മോശപ്പെട്ട കക്കലുമാണ്. ഒരുത്തന് നിസ്കരിക്കാന്നുള്ളതാണുള്ളത്, അതും തന്നെ കട്ടിട്ടാണ് അവൻ നിസ്കരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അടുത്ത ഒരു കാരണം ഖുശൂഉ ഉണ്ടാകാൻ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദിക്റുൽ മൗത്ത്, മരണത്തെ ഓർക്കുക എന്നതാണ്. മരണത്തെ ഓർക്കുക എന്നതാണ്. മരണത്തെ ഓർത്തുകൊണ്ട് നിസ്കരിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് എന്ത് ഉണ്ടാവും? നിസ്കാരത്തിൽ ഖുശൂഉ കൂടുതൽ ലഭിക്കാൻ കാരണമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ക്കുറുൽ മൗത്ത് ഫീ സലാതിക്, നിന്റെ നിസ്കാരത്തിൽ നീ മരണത്തെ ഓർക്കുക. നീ മരണത്തെ ഓർക്കുക. ഒരുത്തൻ മരണത്തെ ഓർത്തുകൊണ്ട് നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം നന്നാകും, അവന്റെ നിസ്കാരം നന്നാകും. വസല്ലി സലാത റജുലിൻ ലാ യദുന്നു അൻ യുസല്ലിയ സലാത്തൻ ഗൈറഹാ, നീ നിസ്കരിക്കേണ്ടത് ഇതല്ലാത്ത ഒരു നിസ്കാരം എനിക്കില്ല, ഇതല്ലാത്ത ഇനിയൊരു നിസ്കാരം എനിക്കില്ല, ആ നിലയിലായിരിക്കണം നീ നിസ്കരിക്കേണ്ടത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധ ലഭിക്കാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിസ്കാരത്തിൽ മരണത്തെ ഓർക്കുക. സലഫുകളുടെ ചില അസറുകൾ കാണാം, ചിലർ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ മുന്നിൽ മരണം, പിന്നിൽ ഖബർ, വലതു ഭാഗത്ത് സ്വർഗം, ഇടതു ഭാഗത്ത് നരകം. ഈ ഒരു അവസ്ഥയിൽ നിന്നിട്ടാണ് ഞങ്ങൾ നിസ്കരിക്കുക, ഈ ഒരു അവസ്ഥയിൽ നിന്നിട്ടാണ് നിസ്കരിക്കുക. ഏത് സമയത്തും മരിക്കാം, പിന്നെ ഖബറിലാണ് ജീവിതം, പിന്നെ സ്വർഗവും നരകവുമാണ് അവിടുത്തെ പരലോകത്തുള്ളത്. ആ ഒരു ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും നടുവിലായിക്കൊണ്ട് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു നിസ്കാരം ഉണ്ടായിരുന്നത്. സഹോദരങ്ങൾ എത്ര ആളുകളാണ്, നമ്മുടെ എത്ര സുഹൃത്തുക്കളാണ് നിസ്കാരം കഴിഞ്ഞ്, അല്ലെങ്കിൽ നമുക്കറിയില്ല, ഈ ഇരിക്കുന്ന സദസ്സിൽ ഇരിക്കുന്ന പറയുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങളോ, ആരുടെയാണ് ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് എപ്പോഴാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ നിസ്കാരം, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്, ഇനി എനിക്കൊരു നിസ്കാരമില്ല എന്നുള്ള നിലയിലാണ് നാം നിസ്കരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ നിസ്കാരത്തിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധയും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കൂടുതൽ ഗൗരവത്തോടുകൂടി നിസ്കരിക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ നിസ്കാരത്തിൽ എന്തുണ്ടാവുക? മരണത്തിന്റെ മുമ്പുള്ള അവസാനത്തെ നിസ്കാരമാണ് എന്നുള്ള ഒരു ബോധത്തിൽ, എന്നുള്ള ചിന്തയിൽ നിസ്കരിച്ചാൽ നമുക്ക് ഖുശൂഉ ലഭിക്കാനുള്ള കാരണമാകും. അടുത്ത ഒരു കാരണം നിസ്കാരത്തിൽ ഖുശൂഉ ലഭിക്കാൻ, ഖുർആൻ പാരായണം തർത്തീലോടുകൂടിയാവുക. ഖുർആൻ പാരായണം, അതിന്റെ പാരായണം ഭംഗിയിലും പാരായണത്തിന്റെ നിയമങ്ങൾ ശരിയാക്കിയിട്ടും അതിന്റെ ആശയം ഗ്രഹിച്ചിട്ടും അത് ചിന്തിച്ചുകൊണ്ടുമാവുക. അങ്ങനെയാകുമ്പോൾ നിസ്കാരത്തിൽ നമുക്ക് ഖുശൂഉ ലഭിക്കും. നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. ഖുർആൻ പാരായണമില്ലെങ്കിൽ പിന്നെ എന്തില്ല? നിസ്കാരമില്ല. ഖുർആൻ പാരായണമില്ലെങ്കിൽ ഒരു മുസ്ലിമായിട്ട് അറിവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോ നിസ്കാരമില്ല. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിക്ക് ഖുർആൻ ഓതാൻ അറിയുന്നതിന് മുമ്പ് ചില ഇളവുകൾ നൽകിയിട്ടുണ്ട് എന്നല്ലാതെ എന്തില്ല? ഖുർആൻ പാരായണമില്ലാതെ നിസ്കാരമില്ല. അപ്പൊ ഖുർആൻ പാരായണം, അത് തർത്തീലോടുകൂടി. അല്ലാഹു തആല പറഞ്ഞു, വറത്തിലിൽ ഖുർആന തർത്തീല. തർത്തീൽ എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും അതിന്റെ പൂർണ്ണത, അതിന്റെ സൗന്ദര്യം, അത് പാരായണം ചെയ്യുമ്പോൾ നല്ല ശബ്ദം, അതിന്റെ ആശയം ഗ്രഹിച്ചുകൊണ്ട് ഉറ്റാലോചിച്ചുകൊണ്ട് എല്ലാം നിസ്കരിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ബറാ ഇബ്നു ആജിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിനു അൽ ഖുർആന ബി അസ്വാതികും ഫഇന്ന സൗത അൽഹസന യസീദുൽ ഖുർആൻ ഹുസ്ന. നിങ്ങളുടെ ഖുർആൻ പാരായണം, നിങ്ങൾ ഏറ്റവും നല്ല നിങ്ങളുടെ ശബ്ദം കൊണ്ട് അതിനെ അലങ്കരിപ്പിക്കുക, അത് നല്ല ഭംഗിയുള്ളതാക്കുക. തീർച്ചയായിട്ടും നല്ലൊരു ശബ്ദം എന്നുള്ളത് ഖുർആൻ കൂടുതൽ ഭംഗി ഉണ്ടാക്കുന്നതാണ്. നമുക്കറിയാം നല്ല എല്ലാവർക്കും ലഭിച്ചു കൊള്ളണമെന്നില്ല, പക്ഷെ നമ്മുടെ കഴിവിന്റെ അള്ളാഹു തആല ഒരാളെയും അവരുടെ കഴിവിനപ്പുറത്തേക്ക് നിർബന്ധിക്കുന്നില്ല. ഒരാൾക്ക് എന്താണോ അതിന് സാധിക്കുന്നത്, അതിന്റെ ഏറ്റവും നല്ല വൃത്തിയിലും ഏറ്റവും നല്ല ഭംഗിയിലും ഖുർആൻ പാരായണം ചെയ്യുക. ഈ ഖുർആൻ പാരായണത്തിന്റെ നിയമങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു വശമുണ്ട്. പഠിക്കാനുള്ള ഭാഗങ്ങൾ പഠിക്കുക, തജ്വീദ്, അതുപോലെ മഖ്റജ്, അതിന്റെ പാരായണ നിയമങ്ങൾ, അതിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക. പിന്നെ നല്ല ശബ്ദമുണ്ടാവുക, നല്ല രീതിയിൽ ഓതാൻ പറ്റുക, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുന്നവർക്ക് സാധിക്കുന്നതാണ്. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പഠിക്കാൻ പറ്റുന്നത് പഠിച്ചുകൊണ്ടും അതല്ല കൂടുതൽ നല്ല രീതിയിലാക്കാൻ പറ്റുന്നത് നല്ല രീതിയിലാക്കിക്കൊണ്ടും പാരായണം ചെയ്തുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരത്തിൽ നമുക്ക് എന്ത് ലഭിക്കും? ഖുശൂഉ ലഭിക്കും. പല ആളുകളും നമുക്കറിയാം, സൂറത്തുൽ ഫാത്തിഹ പോലും അർത്ഥമറിയാതെ, ഖുർആനിലെ ചെറിയ സൂറത്തുകൾ പോലും അർത്ഥമറിയാതെ നിസ്കരിക്കുന്ന ആളുകൾ, സുബ്ഹാനല്ലാഹ്, എന്ത് വ്യത്യാസം ഉണ്ടാവുക ആലോചിച്ച് നോക്കി. ഖുർആനിലെ ഓരോ ആയത്തുകളുടെ അർത്ഥം മനസ്സിലാക്കി പാരായണം ചെയ്യുന്നതും മനസ്സിലാക്കാതെ പാരായണം ചെയ്യുന്നതും തമ്മിൽ എത്ര വ്യത്യാസമായിരിക്കും ഉണ്ടാവുക? എത്ര വ്യത്യാസമായിരിക്കും? ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി അമീർ മുഅ്മിനീൻ ആയിരുന്ന കാലത്ത് രാത്രി എന്ത് ചെയ്യും? അറിയപ്പെട്ട കാര്യമാണ്, അങ്ങാടി തന്റെ നാട്ടിലൂടെ ഇങ്ങനെ നടക്കും. ഒരു ദിവസം രാത്രി കഴുതപ്പുറത്ത് നടക്കുമ്പോ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്ന കേട്ടു. അപ്പൊ ആ ഖുർആൻ പാരായണം ചെയ്യുന്ന ശബ്ദം, ആ മാധുര്യം കേട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ കുറച്ചു നേരം നിന്നു. കുറച്ചു നേരം നിന്നപ്പോ സൂറത്തു തൂർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന അദാബ റബ്ബിക ലവാഖി എന്നുള്ള ആയത്തെത്തി. നിന്റെ റബ്ബിന്റെ അദാബ് സംഭവിക്കുക തന്നെ ചെയ്യും, ഒന്നും തന്നെ അതിന് തടയുകയില്ല. ഈ ആയത്ത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒരു മതിലിൽ ചുമരിൽ ചാരിയിട്ട് കുറെ നേരം നിന്നു. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു ആ കഴുതപ്പുറത്ത് കയറി തന്റെ വീട്ടിലേക്ക് പോയി. ഒരു മാസത്തോളം അദ്ദേഹം രോഗിയായി കിടന്നു. ആളുകൾ അദ്ദേഹത്തെ സന്ദർശിച്ചുകൊണ്ടിരുന്നു. എന്താണ് രോഗം എന്ന് ആളുകൾക്ക് മനസ്സിലാവണില്ല. എന്താണ് രോഗം എന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. ഒരായത്ത് കൊണ്ട് ആ സഹാബിയുടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹൃദയത്തിൽ ഉണ്ടാക്കിയ ഭയം എത്ര വലുതാണ്! എത്ര സഹാബാക്കളുണ്ട് നിസ്കാരത്തിലെ ഖുർആൻ പാരായണം കേട്ടിട്ട് അവരുടെ കൽബ് പാറിപ്പോകുമാർ പേടിച്ച ജുബൈർ ഇബ്നു മുത്ഈം പോലെയുള്ള സഹാബാക്കളുടെ ചരിത്രം, വേറെയും ഒരുപാട് താബിഈങ്ങളുടെ ഫുവൈൽ ഇബ്നു ഇയാദ് പോലെയുള്ള താബിഈങ്ങളുടെ ചരിത്രം, അവരെല്ലാം ഖുർആൻ പാരായണം കേട്ട് ഒരു ആയത്ത് ചിന്തിച്ചു മാറുന്നത്. അപ്പൊ നിസ്കരിക്കുന്ന ആൾ ആ നിസ്കാരിക്കുമ്പോൾ അതിന്റെ ആയത്തുകളുടെ ആശയം മനസ്സിലാക്കാൻ പറ്റുക എന്ത് വലിയ നിഅമത്താണ്! ഇനി സഹോദരങ്ങളെ, അറബി ഭാഷ പഠിച്ച് മനസ്സിലാകുന്നില്ല, അത് പഠിച്ച് ആശയം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഖുർആൻ ഓതുമ്പോൾ അർത്ഥം മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശ അർത്ഥം നമുക്ക് ലഭിക്കാൻ ഖുർആനിന്റെ നമുക്ക് മലയാളം അതിന്റെ ആയത്തിന്റെ അർത്ഥം കിട്ടുന്ന ഇതുണ്ട്, പരിഭാഷകളുണ്ട്. അത് ആവർത്തിച്ച് വായിച്ചുകൊണ്ടേയിരിക്കുക, അത് ആവർത്തിച്ച് വായിച്ചുകൊണ്ടേയിരിക്കുക. അത് നമ്മൾ ഒരു വായിച്ചു വായിച്ചു ഒരു ദിവസം ഒരു 5 പേജോ 10 പേജോ വായിച്ചു, അങ്ങനെ ഖുർആൻ മൊത്തം 10ഓ 20ഓ 30ഓ തവണയെല്ലാം വായിച്ചു തീരുമ്പോഴേക്കും ഒരായത്ത് കേൾക്കുമ്പോൾ അതിന്റെ ആശയം നമ്മുടെ മനസ്സിൽ വരുന്ന അവസ്ഥയിലാവും. അങ്ങനെ മാറി ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ അറബി പഠിക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. പഠിക്കണം, എല്ലാവരും പഠിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ ചില ആളുകൾക്ക് അത് സാധിക്കുന്നില്ല എങ്കിൽ ഈ പരിഭാഷകൾ വായിച്ചുകൊണ്ടേയിരിക്കുക, അത് ആ ആയത്തിന്റെ അർത്ഥം മാത്രം വായിച്ചുകൊണ്ടേയിരിക്കുക. ആ ഒരു ഖുർആൻ നിസ്കരിക്കുമ്പോൾ ഇമാം ഓതുന്ന കേട്ടാൽ അത് മനസ്സിലാകുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെയെങ്കിലും നമ്മൾ ശ്രമിക്കണം. അടുത്ത ഒരു കാരണം നിസ്കാരത്തിൽ ഖുശൂ ലഭിക്കാൻ ഒരുത്തൻ ബോധ്യപ്പെടുക എന്നുള്ളതാണ്. നിസ്കരിക്കുന്ന ഒരുത്തന് ബോധ്യം വരിക എന്നുള്ളതാണ്. അവൻ നിൽക്കുന്നത് അവന്റെ റബ്ബിന്റെ മുമ്പിലാണ് എന്നത്, അവന്റെ റബ്ബിന്റെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മുമ്പിലാണ് അവൻ നിസ്കാരത്തിൽ നിൽക്കുന്നത്. അള്ളാഹു തആല അവൻ ഓതുന്ന സൂറത്തിന് മറുപടി പറയുന്നുണ്ട് എന്നുള്ള ബോധ്യം അവനുണ്ടാകുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു അസ്സ വജല്ല, അള്ളാഹു തആല പറഞ്ഞു, ഖുദ്സിയായ ഹദീസാണ്, ഖസംതു അസ്സലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ, ഞാൻ എന്റെയും എന്റെ അടിമയുടെയും ഇടയിൽ നിസ്കാരത്തെ രണ്ടാക്കി ഭാഗിച്ചിട്ടുണ്ട്, രണ്ടാക്കി ഭാഗിച്ചിട്ടുണ്ട്. വലി അബ്ദി മാസ അൽ, എന്റെ അടിമയ്ക്ക് അവൻ എന്താണോ ചോദിക്കുന്നത് അതുണ്ടാകും, എന്റെ അടിമ എന്നോട് എന്താണോ ചോദിക്കുന്നത് അതവനുണ്ടാകും. ഫൈദ ഖാല, എന്റെ അടിമ പറയുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് എന്റെ അടിമ പറയുമ്പോൾ ഫൈദ ഖാല, ഒരടിമ പറയുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അവൻ പറയുമ്പോൾ, ഖാല അല്ലാഹു, അല്ലാഹു പറയും, ഹമിദനി അബ്ദി, എന്റെ അടിമ അതാ എന്നെ ഹംദു ചെയ്തിരിക്കുന്നു. ഫൈദ ഖാല അർറഹ്മാനിർ റഹീം, അർറഹ്മാനിർ റഹീം എന്നൊരടിമ പറയുമ്പോൾ, ഖാല അല്ലാഹു, അല്ലാഹു പറയും, അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ അതാ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. فإذا قال مالك يوم الدين, مالك يوم الدين എന്ന് പറയുമ്പോൾ, قال الله مجدني عبدي, എന്റെ അടിമ അതാ എന്നെ വാഴ്ത്തിയിരിക്കുന്നു, വാഴ്ത്തിയിരിക്കുന്നു എന്ന് പറയും. فإذا قال إياك نعبد وإياك نستعين, إياك نعبد وإياك نستعين എന്ന് പറയുമ്പോൾ, الله تعالى പറയും, هذا بيني وبين عبدي ولعبدي ما سأل, ഇതാണ് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാർ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇനി എന്റെ അടിമയ്ക്ക് എന്താണോ ചോദിക്കുന്നത് അതവനുണ്ട്. فإذا قال أنا من ചോദിക്കും اهدنا الصراط المستقيم. اهدنا الصراط المستقيم എന്ന് പറയുമ്പോൾ الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അവൻ മൊത്തം പറയുമ്പോൾ قال الله والله بريم هذا لعبدي. ഇതെന്റെ അടിമയ്ക്കുണ്ട്, ഇതെന്റെ അടിമയ്ക്കുണ്ട്. ولعبدي ما سأل. എന്റെ അടിമയ്ക്കുണ്ട് അവൻ ചോദിച്ചത്, അവൻ ചോദിച്ചത് എന്റെ അടിമയ്ക്കുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ നിസ്കാരത്തിൽ നിൽക്കുമ്പോ നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും അള്ളാഹു സുബ്ഹാനഹു വതആല ഏഴ് ആകാശത്തിന് മുകളിൽ അർശിനുമേൽ ഇസ്തിവാ ചെയ്തിട്ടുള്ള നമ്മുടെ റബ്ബ് മറുപടി പറയുന്നുണ്ട് എങ്കിൽ, നിസ്കാരത്തിൽ ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ നിന്നാൽ നമ്മുടെ നിസ്കാരം എന്തായിരിക്കും? നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്ത് റാഹത്തായിരിക്കും? നിസ്കാരം കൊണ്ട് നമുക്ക് ലഭിക്കുക എന്തൊരു സമാധാനമായിരിക്കും നമുക്ക് ലഭിക്കുക? അള്ളാഹു തആല നമുക്ക് മറുപടി പറയുന്നുണ്ട് എന്നുള്ള ബോധം വന്നാൽ. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ ഈ ഒരു ശ്രദ്ധ, ഈ ഒരു ഹദീസ് വളരെ മഹത്തരമായ ഒരു ഹദീസാണ്. അള്ളാഹു തആലയാണ് നമ്മളോട് മറുപടി പറയുന്നത്. ഈ ഒരു ശ്രദ്ധ നമുക്ക് വേണം. വേറൊരു ചില റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ അള്ളാഹു അഫ്ഇന്ദിൽ വരുന്നുണ്ട്. അപ്പൊ പറയാം, ഇതില് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മറുപടി പറയുന്നുണ്ട് എന്നുള്ള ബോധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം, ഇന്ന അഹദകും ഇദാ ഖാമ യുസല്ലി ഇന്നമാ യുനാജി റബ്ബഹു ഫല്യൻദുർ കൈഫ യുനാജീ. ഇന്ന അഹദകും, തീർച്ചയായും നിങ്ങളിൽ ഒരാൾ ഇദാ ഖാമ യുസല്ലി നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ, ഇന്നമാ യുനാജി റബ്ബഹു, അവനവന്റെ റബ്ബുമായിട്ടുള്ള രഹസ്യ സംഭാഷണത്തിലാണ്, അവന്റെ റബ്ബുമായിട്ടുള്ള സംഭാഷണത്തിലാണ്. ഫല്യൻദുർ കൈഫ യുനാജി, അവൻ നോക്കട്ടെ എങ്ങനെയാണ് അവൻ അള്ളാഹുവിനോട് സംസാരിക്കുന്നത്, എന്ത് ശ്രദ്ധയോടുകൂടിയാണ് അവൻ സംസാരിക്കുന്നത്, എന്ത് വഖാറത്തോടുകൂടിയാണ് അവൻ സംസാരിക്കുന്നത് എന്ന് അവൻ നോക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാം. അതുകൊണ്ട് നിസ്കാരത്തിൽ അള്ളാഹു തആല മുമ്പിൽ നമ്മൾ ഒരു മുനാജാത്തിന്, ഒരു രഹസ്യ സംഭാഷണത്തിന് നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം, ഖുശൂഉ ഉണ്ടാകാൻ നാം ശ്രദ്ധിക്കേണ്ടത്, ഇസ്തിആദത്തു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ശൈത്താനിൽ നിന്ന് ഇസ്തിആദ, രക്ഷ തേടുക എന്നതാണ്. കാരണം ഷെയ്ത്താൻ ഏറ്റവും വെറുപ്പുണ്ടാക്കുന്ന കാര്യത്തിൽപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത്. കാരണം അവനോട് കൽപ്പിച്ച കാര്യം അവൻ ചെയ്തിട്ടില്ല, അതിന്റെ പേരിലാണ് അവൻ ഈ ഒരു നിലയിലെത്തിയത്. മനുഷ്യൻ ഓരോ സുജൂദ് ചെയ്യുമ്പോഴും പിശാജ് നിലവിളിക്കുന്ന, ദുഃഖിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവൻ വളരെയധികം കുഴപ്പത്തിലാക്കാൻ നോക്കും മനുഷ്യന്മാരെ, ശ്രദ്ധ തെറ്റിക്കാനും പല രീതിയിൽ നോക്കും. ഒരിക്കൽ അബുൽ ആസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഇന്ന ശൈത്താന ഖദ് ഹാല ബൈനീ വബൈന സലാത്തി വഖിറാഅത്തി യുലബ്ബിസുഹാ അലയ്യ. ശൈത്താൻ എന്റെയും നിസ്കാരത്തിന്റെയും എന്റെ പാരായണത്തിന്റെ ഇടയിലൊക്കെ കയറി കൂടിക്കളിച്ച് ആകപ്പാട് ഒരു കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക ശൈത്താനു യുഖാലുഹു ഹിൻസബ്. അത് ശൈത്താനാണ്, അവന് പ്രത്യേക പേര് ഹിൻസബ് എന്നാണ് അവന്റെ പേര്, നിസ്കാരത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന ശൈത്താൻ. ഫൈദാ അഹ്സസ്തഹു فتعوذ بالله منه ففتفل عن يسارك ثلاثا. നീ അവനെ പിന്നെ അവൻ നിന്നെ അസ്വസ്ഥ ഉണ്ടാക്കുന്നതായിട്ട് നിനക്ക് തോന്നിയാൽ പിശാ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് രക്ഷ തേടുക പിശാജിൽ നിന്ന്. അതുപോലെ തന്നെ നിന്റെ ഇടതുഭാഗത്തേക്ക് ചെറിയ രീതിയിൽ നീ തുപ്പുക, ചെറിയ രീതിയിൽ ഉമിനീര് തെറിപ്പിക്കും, ചെറിയ രീതിയിൽ തുപ്പുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിസ്കാരത്തിൽ അസ്വസ്ഥം ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടതാണ്. അപ്പോ അങ്ങനത്തെ ഖുശൂഉ തെറ്റുന്ന മറ്റ് ചിന്തകൾ വരുമ്പോൾ, പിശാചിന്റെ വസ്വാസുകളാണ് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ രക്ഷ തേടുകയും ഇടതുഭാഗത്തേക്ക് ഇങ്ങനെ ചെയ്യുകയും ചെയ്യുക. അടുത്തൊരു കാര്യം, അവസാനത്തെ ഒരു കാര്യം, നിസ്കാരത്തിൽ ഖുശൂഉ ഉണ്ടാകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അതിൽപ്പെട്ട അവസാനത്തെ കാര്യം ഇതാണ് നേരത്തെ പറയാമെന്ന് വന്നത്, തർക്കുലിൽ തിഫാത്തി ഫിസ്സല, നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത്, നിസ്കാരത്തിൽ തിരിയുന്നത് ഒഴിവാക്കുക, തിരിയുന്നത് ഒഴിവാക്കുക. ഇൽത്തിഫാത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ഒരുത്തന്റെ ബസർ നോട്ടം കൊണ്ട് തിരിയുക എന്നുള്ളത്. രണ്ട്, തൽബ് കൊണ്ട് തിരിയുക എന്നുള്ളത്. ഈ രണ്ടും അവന്റെ നിസ്കാരത്തെ കുഴപ്പത്തിലാക്കും, നിസ്കാരത്തിൽ ഖുശൂഉ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇവിടെ കൽബിന്റെ ഇൽത്തിഫാത്ത്, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മറ്റേത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لا يزال الله عز وجل مقبل على العبد وهو في صلاته ഒരുത്തൻ നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു തആല അവനെ മുന്നിട്ട് നിൽക്കുന്ന, അവനിലേക്ക് മുന്നിടുന്ന ഒരവസ്ഥ ഉണ്ടാവും. അഥവാ അള്ളാഹുവിലേക്കാണ് അവൻ തിരിയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കാര്യം ശ്രദ്ധിക്കും. മാലം യൽതഫിത്, അവൻ മറ്റൊന്നിലേക്ക് തിരിയുന്നത് വരെ, അതാ അവന്റെ ദൃഷ്ടിയാവട്ടെ അവന്റെ കൽബിന്റെ ശ്രദ്ധയാവട്ടെ അത് അള്ളാഹുവിൽ നിന്നും നിസ്കാരത്തിൽ നിന്ന് തെറ്റുന്നത് വരെ അള്ളാഹു തആല അവനോട് മുഖബിലായിട്ട് അവനോട് തിരിഞ്ഞ് അവന്റെ ശ്രദ്ധയിൽ നിൽക്കുന്ന അവസ്ഥയായിരിക്കും. ഫൈദൽ തഫത്ത് ഇൻസറഫ അൻഹു, അവനെങ്ങാനും തിരിഞ്ഞു കളഞ്ഞാൽ, അവന്റെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ അള്ളാഹു തആലയും അവനിൽ നിന്ന് തിരിയും, അള്ളാഹു അവന്റെ നിസ്കാരത്തിൽ നിന്ന് അവന്റെ കാര്യത്തിൽ നിന്ന് തിരിയും. വേറൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുമ്പോൾ അവന് ഇൽത്തിഫാത്ത് ഉണ്ടാവുകയാണ്, അവന്റെ കൽബ് കൊണ്ട് അവൻ വേറെ ശ്രദ്ധയിൽ പെട്ടു, അല്ലെങ്കിൽ അവന്റെ നോട്ടം കൊണ്ട് വേറെ ശ്രദ്ധപ്പെട്ടു. ഏത് രീതിയിൽ ഇൽത്തിഫാത്തായാലും അള്ളാഹു തആല ചോദിക്കും, ഇലാ ഐന തൽതഫിതു, എങ്ങട്ടാണ് നീ തിരിയുന്നത്, എങ്ങട്ടാണ് നീ തിരിയുന്നത്, ഇലാ ഖൈരി മിന്നി തൽതഫിതു, എന്നേക്കാൾ ഖൈറായ ഒന്നിലേക്കാണോ നീ തിരിയുന്നത്, എന്നേക്കാൾ ഉത്തമനായ ഒന്നിലേക്കാണ്, എന്നേക്കാൾ ഖൈറായ ഒന്നിലേക്കാണോ നീ തിരിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, നിസ്കരിക്കാൻ നാം നിൽക്കുന്നത് ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിന്റെ മുമ്പില്, ആ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് കണ്ണുകൊണ്ടാവട്ടെ കൽബുകൊണ്ടാവട്ടെ ശ്രദ്ധ നമ്മൾ വേറൊന്നിലേക്ക് തിരിയാണെന്നെങ്കിൽ അള്ളാഹുവിന്റെ ചോദ്യം, എന്നേക്കാൾ ഖൈറായ ഒന്നിലേക്കാണോ നീ തിരിയുന്നത്, എന്തെങ്കിലും ഉണ്ടോ നമുക്ക്, എന്താണോ വേണ്ടത്, നമ്മുടെ കച്ചവടാണോ, നമ്മുടെ കുടുംബമാണോ, നമ്മുടെ മക്കളാണോ, നമ്മുടെ വേറെന്തെങ്കിലും കാര്യമാണോ, ആരോഗ്യമാണോ, ഇതൊക്കെ നൽകുന്നതും തടയുന്നതും ആരാണ്, അള്ളാഹു തആലയാണ്. ആ അള്ളാഹു തആലയ്ക്ക് ഹൈറായ എന്തിനേക്കാണ് നമ്മൾ തിരിയേണ്ടത്, ഈ ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവണം നിസ്കാരത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് വേറൊന്നിലേക്കും തിരിയാത്ത അള്ളാഹുവിനെ ശ്രദ്ധിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവണം. രണ്ടു രീതിയിലും, നോട്ടമാണെങ്കിലും കൽബാണെങ്കിലും രണ്ടും ചെയ്യാൻ പാടില്ല, തിരിയാൻ പാടില്ല. അള്ളാഹുവിൽ ശ്രദ്ധിച്ചുകൊണ്ട് നോട്ടം സുജൂദിന്റെ സ്ഥാനത്തേക്ക്, കൽബ് അള്ളാഹുവിന്റെ ദിക്കറിലേക്ക്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയുകയാണ്, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഇൽതിഫാത്തി ഫിസ്സലാ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു നിസ്കാരത്തിൽ തിരിഞ്ഞു കളയുന്നതിനെ പറ്റിയിട്ട്, നിസ്കാരത്തിൽ ഇങ്ങനെ തിരിഞ്ഞതിനെ പറ്റിയിട്ട്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ ഇഖ്തിലാസുൻ യഖ്തലിസുഹു ശൈത്താൻ മിൻ സലാത്തിൽ അബ്ദ്, അത് പിശാജ് ഒരടിമയിൽ നിന്ന് കട്ടെടുക്കുന്ന, അല്ലെങ്കിൽ അടിമയിൽ നിന്ന് കുഴപ്പത്തിലാക്കുന്ന, നിസ്കാരം അടിമയുടെ നിസ്കാരത്തിൽ നിന്ന് കുഴപ്പത്തിലാക്കുന്നതാണത്. അഥവാ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിക്കുന്ന, നോട്ടമാണെങ്കിലും തെറ്റിക്കുന്ന അവസ്ഥ എന്നുള്ളത് പിശാജ് അവന്റെ നിസ്കാരത്തിൽ നിന്ന് കട്ടെടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നിസ്കാരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മുമ്പിലാണ് എന്നുള്ള ശ്രദ്ധയിൽ പൂർണ്ണമായിട്ട് നമ്മൾ നിൽക്കണം. എന്നാൽ പരലോകത്തെ നമ്മുടെ നൃത്തം എളുപ്പമാകും. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതുപോലെ, ഒരാൾ രണ്ടു തവണയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുക, ദുനിയാവിൽ ഓരോ നിസ്കാരത്തിലും, പരലോകത്ത് നാളെ ഖിയാമത്ത് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കൽ. ഇന്ന് നമ്മൾ നിൽക്കുന്ന നൃത്തം ഏറ്റവും നല്ല രീതിയിലാക്കി കഴിഞ്ഞാൽ നാളെ അവിടുത്തെ നൃത്തവും എളുപ്പമാകും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, ഇന്നത്തെ നമ്മുടെ നൃത്തം അള്ളാഹുവിന് മുമ്പിൽ ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ ആയിക്കഴിഞ്ഞാൽ ഭയപ്പാട് നിറയുന്ന നാളെ പരലോകത്ത് നമ്മുടെ നൃത്തം എളുപ്പമാക്കി കിട്ടും. അതുകൊണ്ട് നമ്മുടെ നിസ്കാരത്തിന്റെ ഒഴിച്ചുകൂടാനാകാത്ത ഖുശൂഉ, നമ്മള് ഫിഖ്ഹിന്റെ കിതാബുകളൊക്കെ എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ എന്തൊക്കെ മസാലകളും പഠിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഭക്ഷണം വിശക്കുന്നുണ്ട്, ഭക്ഷണം തയ്യാറായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഭക്ഷണത്തിൽ നിന്ന് അവന്റെ ആഗ്രഹം തീർന്ന് കഴിച്ചിട്ടാണ് വരേണ്ടത്. മലമൂത്ര വിസർജനത്തിന് പോകാനുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത്. അവന് വേറെ വല്ല ശേഖരത്തുണ്ടെങ്കിൽ തന്നെ അത് തീർക്കാനുള്ള അവസരം അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി നേരം വൈകിട്ട് ഇഖാമത്ത് കൊടുത്താൽ മസ്ജിദ് വരുന്നെങ്കിൽ ഓടിക്കടച്ചിട്ട് വരാൻ പാടില്ല. നിസ്കാരത്തിൽ വരുമ്പോൾ ഉള്ളി കഴിച്ചിട്ട് വരാൻ പാടില്ല. ഗന്ധം, മോശം ഗന്ധം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, എന്തിനു വേണ്ടിയിട്ടാ, നിസ്കാരത്തിൽ ഖുശൂഉ നഷ്ടപ്പെടാൻ പാടില്ല. നിസ്കരിക്കുമ്പോൾ എന്തുണ്ടാവണം, ഖുശൂഉയോടുകൂടിയായിരിക്കണം നിസ്കരിക്കേണ്ടത്. അവന്റെ ശ്രദ്ധയില്ലാതെ ഒരുത്തൻ അപ്പുറത്തുനിന്ന് ഉള്ളി അഴിച്ചിട്ടുള്ള മണം വന്ന് മറ്റൊരുത്തന്റെ നിസ്കാരം എന്താവരുത്, അസ്വസ്ഥമാകരുത്. അല്ലെങ്കിൽ മനസ്സിൽ വേറെന്തെങ്കിലും ശ്രദ്ധ വെച്ച് നിസ്കരിച്ച് നിസ്കാരം കൊള്ളാവരുത്. നിസ്കാരത്തിൽ ഖുശൂഉ ഉണ്ടായിരിക്കണം. നമ്മൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ കേവലം ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണെന്ന് ധരിച്ചു പോയ ഒരവസ്ഥയുണ്ട്. കൈയെട്ട, റുക്കു പോവുക, സുജൂദ് പോവുക, അത് മാത്രമാണ് നിസ്കാരം അല്ല. നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗവും ഉലമാക്കൽ ഈ കിതാബുകളിലെല്ലാം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ വേണ്ടി പല മസ്അലകളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഖുശൂഉവിന് വേണ്ടി, ഖുശൂഉയോടുകൂടി നിസ്കരിച്ചാൽ മതി. അതിനുവേണ്ടി ഇപ്പൊ ജമാഅത്ത് പോയാലും ചില മസ്അലയാണ് വിശദീകരിക്കുന്നില്ല, ഖുശൂഉ ഇല്ലാതെ നിസ്കരിക്കുന്നത്. ഇപ്പൊ ഒരാൾ മലമൂത്ര വിസർജനം കുറച്ചു നേരം പിടിച്ചിരുന്ന ജമാഅത്ത് കിട്ടും, എന്നാ അങ്ങനെയെങ്കിലും പിടിച്ച് നിസ്കരിക്കാന്നല്ല, അവനത് തീർത്തിട്ടാണ് നിസ്കരിക്കേണ്ടത്. കാരണം നിസ്കാരത്തിൽ ഖുശൂഉ വേണം. നീ ജമാഅത്ത് കഴിഞ്ഞാൽ പോലും എന്താണ് അവൻ അങ്ങനെയാണ്. അതുപോലെ തന്നെ ജമാഅത്ത് തുടക്കത്തിൽ കിട്ടാൻ വേഗം ഓടിപ്പോകാൻ പറ്റില്ല. അവനും എല്ലാ സമാധാനത്തിൽ വന്ന് കിട്ടുന്ന നിസ്കരിക്കുക, ബാക്കി അവൻ പൂർത്തീകരിക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവിടൊക്കെ ഖുശൂഇനാണ് പ്രാധാന്യം. ഖുശൂഇന് ബാഹ്യമായതിന് പ്രാധാന്യം ഇല്ല. ഞാൻ പറഞ്ഞു ഖുദൂഉം വേണം, ഖുശൂഉം വേണം. പക്ഷേ ഖുശൂഉ ഇല്ലാതെ ഖുദൂഉ മാത്രമാകാൻ പാടില്ല. ഖുദൂഉ ഇല്ലാതെ ഖുശൂഉ ഉണ്ടാവില്ല. സുന്നത്ത് അനുസരിച്ചല്ലാതെ ഒരാൾ നിസ്കരിച്ചാൽ അവൻ എന്തൊക്കെ ശ്രദ്ധിച്ചാലും ഖുശൂഉ ലഭിക്കില്ല. ഇതെല്ലാം ശ്രദ്ധിച്ചു വിചാരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അനുസരിച്ചല്ല അവൻ നിസ്കരിക്കുന്നത് എങ്കിൽ അവന് നിസ്കാരത്തിൽ ഖുശൂഉ ലഭിക്കാൻ പോകുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളും വേണം എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഖുശൂഇന്റെ അടിസ്ഥാനത്തിൽ രണ്ടാളുകളുടെ നിസ്കാരം ആകാശ ഭൂമികളോളം വ്യത്യാസപ്പെടും. രണ്ടാളുകൾ ഒരുമിച്ച് നിസ്കരിക്കുകയായിരിക്കും, റുക്കുഉം സുജൂദൊക്കെ ഒരുപോലെ ആയിരിക്കും. പക്ഷേ ആ രണ്ടാളുടെ നിസ്കാരം തമ്മിൽ ആകാശ ഭൂമികളോളമുള്ള വ്യത്യാസം ഉണ്ടാകും അവന്റെ കൽബിന്റെ അവസ്ഥ അനുസരിച്ച്. അതുകൊണ്ട് നിസ്കാരത്തിൽ ഖുശൂഉ ലഭിക്കാൻ ഉപകരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക, ജീവിതത്തിൽ പരിശീലിക്കുക. നാം പറഞ്ഞല്ലോ ചിലപ്പോ പെട്ടെന്ന് തന്നെ നമുക്കൊക്കെ സാധിച്ചോളണമെന്നില്ല. പക്ഷേ പരിശീലിച്ച് പരിശ്രമിച്ച് ആക്കിയെടുക്കേണ്ട ഒരു കാര്യമാണിത്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക, ഗൗരവത്തിൽ കണക്കാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല മുമ്പിൽ നാളെ നമുക്ക് ഏറ്റവും അധികം ഉപകരിക്കുന്ന മഹത്തായ കർമ്മമാണ് നിസ്കാരം എന്നുള്ളത്. നമുക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്ന കർമ്മമാണ്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക, ജമാഅത്ത് നിസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തുക, ആ നിസ്കാരത്തിന്റെ രൂപത്തിൽ ശ്രദ്ധ പുലർത്തുക, അതിൽ ഖുശൂഇന് വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുശൂഉടുകൂടി നിസ്കരിക്കുന്ന വിജയിച്ച മുഅ്മിനീങ്ങളിൽ മുഅ്മിനീങ്ങളുടെ വിശേഷങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാ വിശേഷങ്ങളും നമുക്കുണ്ടാകാനും നിസ്കാരം ഖുശൂഉടി നിസ്കരിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂറു റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.